بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പുതിയ ബാബ് ആരംഭിക്കുകയാണ്. ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, അഥവാ ഷിർക്കിൽ നിന്നും നാം ഭയപ്പെടുക, ഷിർക്കിനെ ഭയപ്പെടുക. ഈ ബാബ് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു ബാബാണ്. കാരണം ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. ഒരു മനുഷ്യൻ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി മുവഹ്ഹിദായിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്കൊരിക്കലും തന്നെ പുറത്തു കൊടുക്കാൻ ഇടയില്ലാത്ത, പുറത്തു കൊടുക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതായ ഒരു പാപമാണ്. അതുകൊണ്ട് തന്നെ ആ പാപത്തിൽ അകപ്പെട്ടു പോകുന്നതിനെ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഒരു ബാബ് ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ നൽകിയിട്ടുള്ളത്. ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും ഭയപ്പെടുന്നതിനെ കുറിച്ച് വന്നിട്ടുള്ളതായ ആയത്തുകളും ഹദീസുകളുമാണ് ഈ ഒരു ബാബിൽ പരാമർശിക്കുന്നത്. ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖൗലുല്ലാഹി അസ്സ വജൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ ആരെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ അവൻ പുറത്തു തരുന്നതല്ല. ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അഥവാ ഷിർക്ക് എന്ന പാപത്തിനേക്കാൾ താഴെയുള്ളതായ മറ്റു പാപങ്ങളാണെങ്കിൽ അതൊരു പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. സൂറത്തുൻ നിസായിലെ 116-ാമത്തെ വചനമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരുകയില്ല എന്ന് പറഞ്ഞതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നാം കാണേണ്ടത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷിർക്ക് ചെയ്യുകയും അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്, അവൻ നരകപ്രവേശനത്തിന് അർഹനായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പാപത്തെ കാണുകയും ഷിർക്ക് വരാൻ സാധ്യതയുള്ളതായ എല്ലാ വഴികളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുകയും ചെയ്യണം. എപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ജാഗരൂകരായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറബിയിൽ നഫി ചെയ്യാൻ, ഒരു കാര്യം അത് സംഭവിക്കുകയില്ല എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്, നെഗറ്റീവ് മീനിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. ഇപ്പൊ ലാ യഗ്ഫിർ, അവൻ പുറത്തു തരുകയില്ല, യുശ്റക ബി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്ന കാര്യത്തെ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, എന്നാൽ അതല്ലാത്ത മറ്റ് പാപങ്ങളാണെങ്കിൽ ആ പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ടാണ് ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്കിനെ എന്ത് വിശേഷിപ്പിച്ചത്, ഇന്ന ഷിർക്ക ലദുൽമുൻ അസീം, അക്രമങ്ങളിൽ വെച്ച് അനീതികളിൽ വെച്ച് ഏറ്റവും കഠിനമായത്, ഏറ്റവും പാപഗൗരവമേറിയത് അത് അഷിർക്കു ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഷിർക്കിൽ നിന്നും മുക്തരാകാൻ വേണ്ടി, ഷിർക്കൊരിക്കലും തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഇതിന് തൊട്ടുശേഷം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളതായ വചനം സൂറത്തു ഇബ്രാഹീമിലെ 35-ാമത്തെ വചനമാണ്. ഖാല അൽ ഖലീലു അലൈഹി സ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയുകയാണ്, വജ്നുബ്നി വബനിയ അള്ളാഹുവേ വജ്നുബ്നി എന്നെ നീ അകറ്റേണമേ, വബനിയ എൻ്റെ സന്താനങ്ങളെയും എൻ്റെ സന്താന പരമ്പരയെയും, അന്നഅബുദൽ അസ്നാം ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും. നിനക്ക് പുറമെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ഒഴികെയുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിജാലത്തെ ആരാധ്യനായി സ്വീകരിച്ചുകൊണ്ട് ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അപ്രകാരം പ്രാർത്ഥിച്ചുവെങ്കിൽ അത് അതികഠിനമായ പാപം, ആ പാപമായ ശിർക്ക് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെ നാം ഭയപ്പെടണം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചവരാണ്, അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഒരിക്കലും ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവേ നീ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും സൃഷ്ടിപൂജയിൽ നിന്നും ഷിർക്കിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഷിർക്കിനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസി നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഷിർക്ക് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അത് അത്യധികം ഗുരുതരമാണ്, അവൻ്റെ മസീറിനെ അവൻ്റെ പര്യവസാനത്തെ നരകത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ പര്യാപ്തമായൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആരാധിക്കുകയും അവനിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുകയും റബ്ബു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുകയും ചെയ്യുന്നവരായ എല്ലാ വിശ്വാസികളും അവർ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഷിർക്കിലേക്കോ കുഫറിലേക്കോ നിഫാക്കിലേക്കോ ഒക്കെ അകപ്പെട്ടു പോകുന്നതിനെ എപ്പോഴും ഭയപ്പെടുന്നവരായിരിക്കും. കാരണം അത്തരമൊരു ഗുരുതരമായ പാപം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് കരുതുന്നവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ കുറിച്ച് നമുക്ക് സഹിയായ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബീ മുലൈക്ക പറയുകയാണ്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ 30 പേരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇബ്നു അബീ മുലൈക്ക പറയുകയാണ്, അദ്ദേഹം താബിഈയാണ്. പക്ഷെ ആ 30 സഹാബാക്കളിൽ എല്ലാവരും തന്നെ നിഫാഖിനെ ഭയപ്പെടാറുണ്ടായിരുന്നു. അത് ഏതെങ്കിലും അർത്ഥത്തിൽ നിഫാഖ് അവരുടെ ഇഅ്തിഖാദിലോ അവരുടെ പ്രവർത്തനങ്ങളിലോ കടന്നു വരുന്നതിന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മുനാഫിഖീങ്ങളുടെ പേര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിരന്തരം ഹുദൈഫയിൽ ചെന്ന് കാണുകയും അവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നുവെന്നാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും പിന്നെ സംഭവിച്ചു പോകും എന്ന് കരുതിയിട്ട് ഞാൻ ആ ആളുകളെ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും താങ്കൾ അവരുടെ കൂട്ടത്തിലില്ല എന്ന് മാത്രം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിരന്തരം സമീപിക്കുകയും അദ്ദേഹത്തോട് ഇപ്രകാരം പറയുകയും ചെയ്തു. അൻഷുദുക്കല്ലാഹ് أناشدك بالله هل سماني لك رسول الله صلى الله عليه وسلم نبي كريم صلى الله عليه وسلم എൻ്റെ പേര് ആ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിലൂടെ പരിശുദ്ധ ഇസ്ലാമിനും അടിച്ചമർത്തപ്പെട്ടിരുന്ന മുസ്ലിമീങ്ങൾക്കും ഒരു ഇസ്സത്ത് നൽകുകയും ചെയ്ത വ്യക്തിയാണ്. രണ്ടാമത്തെ ഖലീഫയാണ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതായ സഹാബിയാണ്. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അതിന് തൊട്ടുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എങ്കിൽ, അദ്ദേഹത്തെ ശക്തമായി എതിർത്തിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എങ്കിൽ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറിടം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിന്റെ ഓരത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഹുജറയിൽ, അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ വഴി നടക്കുകയാണെങ്കിൽ, ഇല്ലാ സലക ശൈത്താനു തരീഖൻ ഗൈറ, പിശാജ് മറ്റൊരു വഴിയിലൂടെ വഴിമാറിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് പറയുന്നത്, ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് നിന്നോട് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ, ആ നിഫാക്കുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിട്ടുണ്ടോ, മഅമൻ സമ്മാ മിനൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ പേരുകൾ എണ്ണി പറഞ്ഞതിൽ എൻ്റെ പേര് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിക്കുകയാണ്. فقال حذيفة رضي الله عنه അപ്പോൾ حذيفة رضي الله عنه അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു. അത് തന്നെ ഒരുപാട് തവണ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞത് എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ലാ, താങ്കളുടെ പേരില്ല, വല ഉസക്കി ബഅദക അഹദ, താങ്കൾക്ക് ശേഷം മറ്റൊരാളെക്കുറിച്ചും അയാളുടെ പേര് ആ കൂട്ടത്തിലില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല, പക്ഷെ താങ്കളുടെ പേരില്ല. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം അത്രമാത്രം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അരികിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ മാനസികമായ പിരിമുറുക്കം കണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാനത് പറഞ്ഞു കൊടുത്തത് എന്നുവരെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ വജ്നുബിനി വബനി അൻഅബ്ദുൽ അസ്നാം, ഇനി എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബെ നീ കാത്തുരക്ഷിക്കണമേ, അകറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും അപ്രകാരം പ്രാർത്ഥിക്കണം അല്ലേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന ശിർക്കി വൽ കുഫ്ർ, ശിർക്കിൽ നിന്നും കുഫ്രിൽ നിന്നും അല്ലാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിർക്ക് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഒന്ന് അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. വലിയ ശിർക്ക് ചെയ്യുന്നൊരു വ്യക്തി അയാൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വൃത്തത്തിന് പുറത്തായിരിക്കും, അയാൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തിയാണ്. എന്നാൽ അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് അയാൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയാണ്, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ ശിർക്ക് കലർന്നതായ അമലേതാണോ അത് അല്ലാഹു സുബ്ഹാനഹു വതആല അയാളിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ ശിർക്കാണെങ്കിലും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞപ്പോൾ, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഫസുഇല അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. ഫഖാല അർരിയ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയ, ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് അർരിയ, അത് ലോകമാന്യതയാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള ലോകമാന്യതയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് റിയാ എന്ന പദം. ആ പദം അറബി ഭാഷയിലെ റുഇയ, കാണുക, കാഴ്ച, കാണുക എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കാണാൻ വേണ്ടി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം റിയാ. അതാണ് വിശുദ്ധ ഖുർആനിൽ പിന്നെ അല്ലദീനഹും യുറാഊൻ ലേ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ വല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവർ കാണാൻ വേണ്ടി നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഒരാൾ തൻ്റെ പ്രവർത്തനം ചെയ്യുന്നത് അത് മറ്റുള്ളവർ തന്നെ പ്രശംസിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മദ്ഹ് അവർ തന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയുമൊക്കെയാണ് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഇതിനോട് അനുബന്ധമായി പറയാനുള്ളത്, ചിലപ്പോൾ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ റിയാ ആണോ റിയാ ആണോ എന്ന് വസ്വസ തോന്നിയേക്കാം. ഒരു പരിധിവരെ നമുക്ക് ഞാൻ പ്രവർത്തിക്കുന്നത് മറ്റൊരാളും കാണാൻ വേണ്ടിയല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ചില ആളുകൾക്ക് അതൊരു വസ്വാസായി മാറാറുണ്ട്. അവരിങ്ങനെ എപ്പോഴും ഞാൻ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആകുമോ ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് എന്നിങ്ങനെ എപ്പോഴും അതിങ്ങനെ പിടികൂടി അവസാനം ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആ ഒരു ഭയം അവരെ പിറകോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും തന്നെ ആ ഒരു ഭയം ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ പിറകോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് പിശാചുണ്ടാക്കുന്നതായ ഒരു തോന്നലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ നമ്മളോട് ചോദിക്കുക, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്, റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ല, എൻ്റെ നിയത്തോക്കെയാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ റിയാ കടന്നു വരുമോ എന്ന് വിചാരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക, അതൊരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ചിന്ത ഏതെങ്കിലും ഒരു സൽപ്രവർത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇതൊന്ന് കാണട്ടെ, അറിയട്ടെ, അവരെന്നെക്കുറിച്ച് നല്ലത് പറയട്ടെ, അതുദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. എന്നാൽ അതൊരിക്കലും ഒരു വസ്വാസിലേക്ക് ചെന്നെത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ പ്രത്യക്ഷമായി ചെയ്യുന്നതും പരോക്ഷമായി ചെയ്യുന്നതും ഉണ്ടാകും. ദാനധർമ്മങ്ങൾ, ഇപ്പം നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ സിറൻ വ അലാനിയ, പരോക്ഷമായി ആരും അറിയാതെ സ്വതക്ക നൽകുന്നതിനെ കുറിച്ചും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അലാനീയ, പ്രത്യക്ഷമായി നൽകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കാര്യം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ കൂടി തന്നെ കണ്ടുകൊണ്ട് അവരാ നല്ല കാര്യം പിൻപറ്റട്ടെ എന്നാണ് എങ്കിൽ അത് കണ്ട് ആരൊക്കെ ആ സൽക്കർമ്മം ചെയ്യുന്നുവോ അവരുടെ കൂടി പ്രതിഫലം അയാൾക്കുണ്ടാകും. അപ്പം മറ്റുള്ളവർ താൻ ചെയ്യുന്ന പ്രവൃത്തി കാണട്ടെ എന്നുള്ളത് നല്ല ഉദ്ദേശത്താലാണ് അയാൾക്കുള്ളത് എങ്കിൽ, അഥവാ അവർ ആ സൽക്കർമ്മത്തിൽ തന്നെ പിൻപറ്റട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അയാൾക്കുള്ളത് എങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ കൂടി ഇത് കണ്ട് പിൻപറ്റട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടത് ചെയ്താലും, ഇനി അയാൾ മറ്റുള്ളവരാരും തന്നെ പിൻപറ്റണമെന്ന് ഉദ്ദേശിച്ചല്ല, മറിച്ച് അയാൾ ഒരു സൽക്കർമ്മം ചെയ്തു, അത് മറ്റുള്ളവരെല്ലാവരും കണ്ട് അവരത് തുടർന്ന് അയാളെ മാതൃകയാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിലും അയാൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ വളരെ പാവപ്പെട്ടവരായ കുറച്ച് ആളുകൾ വന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, അതുപോലെ തന്നെ വയറൊക്കെ വിശന്നൊട്ടിയ ഒരു ഗോത്രം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവസ്ഥ കണ്ടിട്ട് ആകെ വിഷമിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വീട്ടിലൊന്നും തന്നെ അവർക്ക് നൽകാനില്ല, അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. വീണ്ടും അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കി. വീട്ടിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് സദഖയുടെയും ദാനധർമ്മത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ സ്വഹാബാക്കൾക്ക് ആർക്കും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം മുന്നിൽ കണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ആരെങ്കിലും വല്ലതും നൽകിയെങ്കിൽ എന്ന് ഉദ്ദേശിച്ചാണ് ഈ ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം പറയുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ഗൗരവത്തോടുകൂടി ദാനധർമ്മത്തിന്റെ പ്രാധാന്യം ഇങ്ങനെ സൂചിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആർക്കും പക്ഷെ ആ കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ അവിടെ വന്ന സാധുക്കളായ വിശന്ന് വലഞ്ഞ ആ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഈ സദഖയുടെ പ്രാധാന്യം, ദാനധർമ്മത്തിന്റെ പ്രാധാന്യം പറയുന്നത്. മാത്രമല്ല അവരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു ആ ഒരു സാഹചര്യത്തിൽ വിഷമിപ്പിക്കേണ്ട എന്ന ഒരു പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയിട്ടുണ്ടാകാം, അള്ളാഹു ആലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വീണ്ടും കുറച്ചുകൂടി ഗൗരവത്തിൽ സദഖയുടെ പ്രാധാന്യം പറയുന്നത് കേട്ടപ്പോൾ ഒരു സ്വഹാബിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് അദ്ദേഹം തൻ്റെ കൈകൾ നിറയെ കുറച്ച് കാരക്ക, ആ കാരക്ക ഇങ്ങനെ വാരിക്കൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് ഓടി വരികയാണ്. ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് ഓടി വരുമ്പോൾ ആ കയ്യിൽ നിന്ന് കാരക്ക താഴെ വീഴുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം അത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ കാര്യം മനസ്സിലായി. അവരൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് ഉള്ളതിൽ നിന്ന് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി അല്പം എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആ വന്ന പാവപ്പെട്ട ആളുകൾക്ക് നൽകുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹു വഅജ്റു മൻ അമില ബിഹി മിൻ ഗൈരി അൻ യൻഖസ ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. അഥവാ പരിശുദ്ധ ഇസ്ലാമിൽ ഒരാൾ ഒരു സൽപ്രവൃത്തി ചെയ്താൽ അത് കണ്ട് മറ്റുള്ളവരും ആ പ്രവൃത്തി ചെയ്താൽ അവരുടെയൊക്കെ പ്രതിഫലം അവനും ലഭിക്കുന്നതാണ്. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഇനി ആരെങ്കിലും ഒരു തിന്മയാണ് ചെയ്തതെങ്കിൽ അത് കണ്ടവർ പ്രവർത്തിച്ചാലോ അതിൻ്റെ ശിക്ഷയും അവന് ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സൽപ്രവൃത്തി മറ്റുള്ളവർ തന്നെ കണ്ടുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ടത് നിർവഹിക്കട്ടെ എന്ന അർത്ഥത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. നേരെ മറിച്ച് തന്നെ അവർ പ്രശംസിക്കുകയും താൻ വലിയൊരു സൽക്കർമ്മിയാണ് എന്നവർ ധരിക്കുകയും ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അവൻ അപ്രകാരം ചെയ്യുന്നത് എങ്കിൽ അത് ഗൗരവപരമായ വിഷയമാണ്. അതാണ് റിയാ എന്ന് പറയുന്നത്. അടുത്ത ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال من مات وهو يدعو من دون الله ندا دخل النار. ابن مسعود رضي الله عنه പറയുകയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരെങ്കിലും മരണപ്പെട്ടാൽ, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് പുറമേ സമന്മാരെ ആരാധിച്ചുകൊണ്ട്, അഥവാ അള്ളാഹുവിന് അവൻ മറ്റു പങ്കാളികളെ നിശ്ചയിച്ചു നൽകിക്കൊണ്ട് റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ട് ആരാധനകളെ റബ്ബിന് കൊടുക്കുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചതായ ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മളൊക്കെ പഠിച്ച ഹദീസാണ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം പ്രവർത്തിച്ചാൽ, അശ്റക ഫീഹി മഅയ ഗൈരി, ആ കർമ്മത്തിൽ അവൻ റബ്ബിന് പുറമെ മറ്റാരെയെങ്കിലും അവൻ പങ്കാളികളാക്കുകയാണെങ്കിൽ, തറക്തുഹു വശിർക്കഹു, ഖുദ്സിയായ ഹദീസാണ്, അവൻ്റെ ഷിർക്കിനെയും അവനെയും നാം എന്ത് ചെയ്യും, ഉപേക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പ്രാർത്ഥിക്കുന്നതിൽ, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് പുറമെയുള്ളവരെ പ്രാർത്ഥിക്കുന്നവനായിക്കൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ റബ്ബിന് പുറമേ മറ്റുള്ളവരെ വിളിച്ചു തേടേണ്ട, വിളിച്ചു പ്രാർത്ഥിക്കേണ്ട എന്ത് ആവശ്യമാണ് അവൻ്റെ മുന്നിലുള്ളത്? വിശുദ്ധ ഖുർആനിൽ എത്ര ഇടങ്ങളാണ് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയെന്നും, നിങ്ങളുടെ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബിനോട് ചോദിക്കുകയെന്നും, നിങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും ആവർത്തിച്ച് പറയുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഉനീ അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനീ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ആരാണോ എൻ്റെ ഇബാദത്തിൽ നിന്നും അഹങ്കാരികളായിക്കൊണ്ട് വിട്ടു നിൽക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്താണ് പ്രാർത്ഥനയെന്നും ആ റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ നിന്നൊരാൾ വ്യതിചരിച്ചുകൊണ്ട് മറ്റു ആരാധ്യന്മാരോടാണ് അയാൾ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ അത് അഹങ്കാരമാണ് എന്നും, മാത്രമല്ല റബ്ബിനോട് തേടാതിരിക്കുക എന്നുള്ളത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് എന്നും ഈ ഒരു ആയത്തിലൂടെ, സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരാരോ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെയാണ് ദുആ എന്ന് പറയുന്നത് അത് ഇബാദത്താണ്. മൻ മാത, ആര് മരണപ്പെട്ടുവോ, വഹുവ യദുഉ, അവൻ പ്രാർത്ഥിക്കുന്നു, മിൻ ദൂനില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് പുറമേ, മറ്റുള്ളവരെ സമന്മാരാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കിക്കൊണ്ട് അവൻ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ പ്രവേശിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. അവൻ നരകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഅൽ മാദിയാണ്. ദഖലന്നാർ, അവൻ നരകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅഹു വ യക്ഷിഫു സൂ വ യജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ്. ഒരു പ്രയാസമുള്ള പ്രതിസന്ധിയിലുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അതിനുത്തരം നൽകാനും ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരത നൽകുവാനും ആ ഭൂമിയിൽ നിങ്ങൾക്ക് വ്യവഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വ്യവഹാരം നൽകുവാനും റബ്ബിന് പുറമേ നിങ്ങൾക്ക് ഇലാഹായിക്കൊണ്ട് ആരാധ്യന്മാരായിക്കൊണ്ട് മറ്റു വല്ല ആളുകളുമുണ്ടോ, പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ മറ്റു വല്ല ആരാധ്യന്മാരും നിങ്ങൾക്കുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങൾ, യൂലിജു ലൈല ഫിൻ നഹാരി വയൂലിജു നഹാറ ഫിൽ ലൈലി വസഖറ അശ്ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലേ, രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നവൻ പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ, സൂര്യനെ അവൻ ഒരുക്കിയിരിക്കുന്നു, ചന്ദ്രനെയും, അവ ഓരോന്നും അവയുടെ നിർണിതമായ സമയത്തിനും അവയുടെ നിർണിതമായ കാലത്തിനുമനുസരിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവനാകുന്നു അവയെല്ലാം ഒരുക്കിയ, അഥവാ നാം പറയുന്ന റബ്ബ് എന്നുള്ളത്, സൃഷ്ടാവ് എന്നുള്ളത്, അവൻ ഏതെങ്കിലും ഗോത്രത്തിൻ്റെ ദൈവമല്ല, അവൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒരുക്കിയവനാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അങ്ങനെയുള്ള റബ്ബിനെ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്ക്, പരമാധികാരം അവനാകുന്നു. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവന് പുറമേ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്നവരായ ആളുകൾ ആരോ, ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അവർ കേട്ടു എന്ന് നിങ്ങൾ പറഞ്ഞാൽ തന്നെ, അവകാശപ്പെട്ടാൽ തന്നെ, മസ്തജാബു ലക്കും, അവരൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ അന്ത്യദിനത്തിൽ നിങ്ങളുടെ പങ്കുചേർക്കലിനെ തൊട്ട്, നിങ്ങളുടെ ശിർക്കിനെ തൊട്ട് അവരെന്ത് ചെയ്യും, അവർ അതിനെ നിഷേധിക്കുകയും അവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഇത്ര ലളിതമായി വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങളിലൂടെയാണ് ഇത് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിനുശേഷം എടുത്തു കൊടുക്കുന്നത്. ഖാല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്, ലാ യുശ്രിക്കു ബിഹി ഷൈഅ, അഥവാ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുന്നവനായിട്ടല്ലാതെ, അഥവാ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിൽ അവനീ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ റബ്ബിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നവനായിട്ടല്ല അവൻ വിട പറഞ്ഞു പോയത്. മുവഹിദായി ഏകദൈവ വിശ്വാസിയായിട്ടാണ് അവൻ വിട പറഞ്ഞു പോയതെങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ റബ്ബിൽ ആരെയും പങ്കു ചേർക്കുന്നവനായിട്ടല്ലാതെയാണ് അവൻ കണ്ടുമുട്ടുന്നത് എങ്കിൽ ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല ജന്ന, അവൻ പ്രവേശിച്ചിരിക്കുന്നു എവിടെ? സ്വർഗത്തിലേക്ക്. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല ജന്ന, അല്ലാഹുവിൽ ആരെയും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ടാണ് റബ്ബിനെ ഒരാൾ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല നാർ, എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ റബ്ബിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നവനായിക്കൊണ്ടാണ് അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിലും പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഹദീസുകൾ ഒരു മനുഷ്യന്റെ സ്വർഗ നരകത്തെ വേർതിരിക്കുന്ന കാര്യമാണ് ശിർക്ക് ചെയ്യുന്നതും ശിർക്ക് ചെയ്യാതിരിക്കുന്നതും എന്ന് വളരെ സുവ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷിർക്കിനെ ഒരാൾ ഭയപ്പെടണം. ബാബുൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നും നാം ഭയപ്പെടുക എന്നതൊരു പ്രത്യേക ബാബായി, ഒരു ചാപ്റ്ററായി തന്നെ ഇമാം റഹിമഹുള്ള കിതാബു തൗഹീദിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഇമാം റഹിമഹുള്ള ആളുകളെ കിതാബിലേക്കും സുന്നത്തിലേക്കും തൗഹീദിലേക്കും അവരെ നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കുമാണ് ക്ഷണിച്ചത്. പക്ഷെ ഇന്ന് അതിന് പകരമായിട്ട് ആളുകൾ അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുന്നത് എന്താണ്? അദ്ദേഹം തീവ്രവാദിയാണ്, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെ വ്യക്തമായ ദുരാരോപണങ്ങൾ. ഇൻഷാല്ല അത് മറ്റൊരു വീഡിയോയിൽ വ്യക്തമായി ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങളൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ ഖബറാരാധനയുടെയും അതുപോലെ തന്നെ മരങ്ങളെയും ആൾത്തറകളെയും മഖാമുകളെയും മഖബറകളെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരുന്നവരായിരുന്ന ആളുകൾ അന്നും ഉന്നയിച്ചിട്ടുള്ളതായ വാദങ്ങളാണ്. നിങ്ങളൊന്നാലോചിച്ച് നോക്കുക, അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം 1703 മുതൽ 1791 വരെ ജീവിച്ച വ്യക്തിയാണ്. ആ സമയത്ത് ഹിജാസ് പ്രദേശത്ത് അങ്ങനെ ഒരു ബ്രിട്ടീഷ് അധിനിവേശം പോലും അവിടെ ഇല്ല. എന്നിട്ട് പറയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഒരു ഒരു അടിസ്ഥാനവുമില്ലാതെ, അതല്ലെങ്കിൽ ചരിത്രപരമായി അദ്ദേഹം ജീവിച്ച കാലം ഏതാണ് എന്ന് പോലും പരിശോധിക്കാതെ വെറുതെ തൊടുത്തുവിടുന്നതായ ഏതാനും ആളുകൾ, അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ അദ്ദേഹം പടപൊരുതി എന്നൊക്കെയുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ, മറിച്ച് അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഖിലാഫത്തിനും അതുപോലെ തന്നെ ഇമാറത്തിനും സമഅം വതാഅത്തും വാജിബാണ് എന്ന് അദ്ദേഹം പറയുന്നതായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ റസായിലുകളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാവുന്നതായ കാര്യമാണ്. മറിച്ച് അദ്ദേഹത്തെ അഥവാ ഒരിക്കലും തന്നെ ഈ ഭരണകൂടത്തിൻ്റെ കീഴിലല്ലാതിരുന്നതായ അവരുടെ പ്രദേശങ്ങളെ മുവഹിദീങ്ങളായതിൻ്റെ പേരിൽ അവരെ അങ്ങോട്ട് ആക്രമിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതാണ്. ഏതായാലും അതൊരു മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം എത്ര ലളിതമായാണ് ഈ കിതാബു തൗഹീദിൽ ഓരോ ബാബുകളും അതിൽ വന്ന ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഒരു വിശദീകരണം പോലും ആവശ്യമില്ലാത്ത വിധം ഈ ആയത്തുകളും ഹദീസുകളും മാത്രം വായിച്ചാൽ ഒരാൾക്ക് മനസ്സിലാകും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല ജന്ന, അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ടാണ് റബ്ബിനെ ഒരാൾ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ ഒമൻ ലഖിയഹു യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല നാർ, അള്ളാഹുവിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നവനായിക്കൊണ്ടാണ് റബ്ബിനെ ഒരാൾ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഹലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. ഗൗരവമുള്ള വിഷയമാണ്. ഷിർക്കിനെ ഭയപ്പെടണം. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി തൗഹീദിലേക്ക് ക്ഷണിച്ചവരായ അമ്പിയാക്കൾ പോലും ആളുകളുടെ ആരോപണങ്ങളിൽ നിന്നോ ആക്ഷേപങ്ങളിൽ നിന്നോ ഒഴിവായിട്ടില്ല അല്ലേ. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞതുപോലെ വമാ അഹദു മിൻ അൽസുനിൻ നാസി സാലിമ വലൗ അന്ന ദാക നബിയുൽ മുതഹറു അല്ലേ. ഒരാളും ആളുകളുടെ നാവിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് ഒരു കുറ്റവും കുറവും പറയാനില്ലാത്ത അവർക്കിടയിൽ അവരിലെ ഏറ്റവും വിശ്വസ്തനായി ജീവിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അവർ ആക്ഷേപങ്ങളും കുറ്റങ്ങളും ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കുമോ? അപ്പൊ തൗഹീദിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകൾക്കിടയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ ഇത്രമാത്രം ഇകഴ്ത്തിക്കൊണ്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തെ പിന്നെ ആക്ഷേപങ്ങൾ കൊണ്ട് ചൊരിഞ്ഞു മൂടാനുള്ള കാരണം അത് മാത്രമാണ്. ഏതായാലും ഈ ബാബ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബാബിൽ വന്നിട്ടുള്ളതായ മസായിലുകൾ, ഒന്ന് അൽ ഊല അൽ ഖൗഫു മിന ഷിർക്ക്, ഏറ്റവും സുപ്രധാനം ഒന്നാമത്തെ മസാല അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിനെ നാം ഭയപ്പെടുക. അൽ മസാല തുസാനിയ അൻ റിയാ മിന ഷിർക്ക്, റിയാ മറ്റുള്ളവർ കാണുകയും തന്നെ അവർ പ്രശംസിക്കുകയും ചെയ്യട്ടെ, അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, മറ്റുള്ളവർ തന്നെ പ്രശംസിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഷിർക്കിൽപ്പെട്ടതാണ്. ഷിർക്കുൻ അസ്ഗർ, അത് ചെറിയ ഷിർക്കിൽപ്പെട്ടതായ കാര്യമാണ്. അതാണ് അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല. അന്നഹു മിന ഷിർക്കിൽ അസ്ഗർ, റിയാ എന്ന് പറയുന്നത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല, മറിച്ച് ഷിർക്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തതായ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കുമുണ്ട്, അതാണ് റിയാ എന്ന് പറയുന്നത്. അൽ മസ്അലത്തു റാബിഅ അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അലാ സ്വാലിഹീൻ, അഥവാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടപ്പെടുന്നതായ കാര്യം, ഏറ്റവും നാം ഭയക്കേണ്ടിയിരിക്കുന്നതായ കാര്യം, റിയാ, അത് മറ്റുള്ളവരുടെ പ്രശംസയെ ആഗ്രഹിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ റിയായിൽ നിന്ന് നമ്മൾ റബ്ബിനോട് എപ്പോഴും ശരണം തേടുക. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല എന്ന് പറയുന്നത് ഖുർബുൽ ജന്നത്തി വന്നാർ, സ്വർഗവും നരകവും ഒരു മനുഷ്യൻ്റെ അടുത്തിരിക്കുന്നു അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വർഗവും നരകവും അങ്ങ് ദൂരെയല്ല. അതുകൊണ്ട് തന്നെ അയാൾ ഷിർക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ നരകം കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. മുശ്രിക്കാകാതെ മുവഹിദായിക്കൊണ്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതും എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നരകവും സ്വർഗവും ഒരാളുടെ അടുത്താണുള്ളത്. ഷിർക്ക് ചെയ്യുന്ന പക്ഷം നരകം അവനിലേക്ക് അടുത്തു വരുന്നു. ഇനി അവൻ ഷിർക്കിനെ ഉപേക്ഷിക്കുകയും മുവഹിദാകുകയും ചെയ്യുന്ന പക്ഷം സ്വർഗം അവനിലേക്ക് അടുക്കുന്നു. അൽ മസ്അലത്തു സാദിസ അൽ ജംഉ ബൈന ഖുർബിഹിമാ ഫി ഹദീസിൻ വാഹിദ്, സ്വർഗവും നരകവും ഒരു മനുഷ്യനോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവെന്നും ഒരാളുടെ പര്യവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആയിത്തീരാൻ ഷിർക്ക് എങ്ങനെ കാരണമായി തീരുന്നു എന്നതിനെക്കുറിച്ചും ഒരേ ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതാണ് മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽ ജന്ന, അല്ലാഹുവിൽ യാതൊരുവിനെയും പങ്കുചേർക്കാതെ, യാതൊരു സൃഷ്ടിജാലത്തെയും പങ്കുചേർക്കാതെ ആര് റബ്ബിനെ കണ്ടുമുട്ടുന്നുവോ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇനി അല്ലാഹുവിൽ ആരെയെങ്കിലും പങ്കുചേർത്തുകൊണ്ടാണ് ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിലേക്കും പ്രവേശിക്കും. المسألة السابعة أنه من لقيه لا يشرك به شيئا دخل الجنة ومن لقيه يشرك به شيئا دخل النار ولو كان من أعبد الناس. അഥവാ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കാത്തവന് അവന് സ്വർഗമാണുള്ളത്. ഇനി റബ്ബിൽ ആരെയെങ്കിലും പങ്കു ചേർത്തുകൊണ്ടാണ് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുകയും നാളെ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നതെങ്കിൽ അവൻ നരകത്തിൽ തന്നെയായിരിക്കും. വലൗ കാന മിൻ അഅബദിന്നാസ്, അവൻ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഒരുപാട് നമസ്കാരവും ദുആയും സദഖയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷേ അയാൾ ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ അല്ലേ. അവരുടെ പ്രവർത്തനങ്ങൾ, ഷിർക്ക് ചെയ്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ, അത് ഈ വെളിച്ചമടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ കാണുന്ന ധൂളികളെപ്പോലെ പൊടിപടലങ്ങളെപ്പോലെ നിഷ്ഫലമായി തീരുന്നതാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്ക്, നീ ശിർക്ക് ചെയ്യുന്ന പക്ഷം നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി തീരുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽ മസ്അലത്തു സാമിന, എട്ടാമത്തെ മസ്അല, അൽ മസ്അലത്തുൽ അദീമ, ഇതാകുന്നു ഏറ്റവും സുപ്രധാനമായ മസ്അല. സുആലുൽ ഖലീലി ലഹു വലി ബനീഹി വിഖായതൻ ഔ വിഖായത ഇബാദത്തിൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം തനിക്കും തൻ്റെ മക്കൾക്കും അള്ളാഹുവിനോട് ശിർക്കിൽ നിന്നുള്ള സംരക്ഷണത്തെ ചോദിക്കുകയുണ്ടായി, ശിർക്കിൽ നിന്നും ശരണം തേടുകയുണ്ടായി. അപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ റബ്ബിനോട് ശിർക്കിൽ നിന്ന് ശരണം തേടണമെന്നും ശിർക്കിനെ ഭയപ്പെടണമെന്നുമാണ് അത് പഠിപ്പിക്കുന്നത്. അൽ മസ്അലത്തു തസ്ഇ, ഒമ്പതാമത്തെ മസ്അല, ഇഅ്തിബാറുഹു ബിഹാലിൽ അക്സർ لقوله صلى الله عليه وسلم رب انهن لقوله تعالى رب انهن اضللنا كثيرا من الناس അതവ ഈ ബിംബങ്ങളെയും മറ്റുമൊക്കെ ആരാധിച്ചവരായ മനുഷ്യന്മാർ ആ ബിംബങ്ങൾ അവർക്ക് ഉപകരിക്കുന്നതാണെന്നും ഉപദ്രവം വരുത്തി വെക്കുന്നതാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ ബിംബങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എത്രമാത്രം മനുഷ്യന്മാരാണുള്ളത്. അപ്പോൾ അങ്ങനെ അധികം ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല യുക്തിയുള്ള നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ മനുഷ്യർ ആരാധിക്കാത്ത എന്താ ഉള്ളത്? എലിയെ ആരാധിക്കുന്നവർ, മൃഗങ്ങളെ ആരാധിക്കുന്നവർ, എന്തിനധികം ലിംഗങ്ങളെ പോലും ആരാധിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി സൃഷ്ടിപൂജകളിൽ ബിംബങ്ങളെയും കല്ലിനെയും മരങ്ങളെയും ആൽത്തറകളെയും അതുപോലെ തന്നെ മക്ബറകളെയും മക്കാമുകളെയും എല്ലാത്തിനെയും ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എല്ലാവരും ബുദ്ധിയുള്ള വിവേകമുള്ള വിവേചന ബുദ്ധിയുള്ള മനുഷ്യരാണ്. പക്ഷെ എന്നിട്ടും അവർ ഓരോരുത്തരും സൃഷ്ടികളിൽ വെച്ച് വളരെയധികം ദുർബലരായ സൃഷ്ടികളെപ്പോലും എലികളെപ്പോലും ആരാധിക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യർ ആ കാര്യത്തിൽ അധപതിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ എന്നെയും അത്തരത്തിൽ വഴിപിഴച്ചു പോയവരുടെ കൂട്ടത്തിൽ നീ ആക്കി തീർക്കരുതേ റബ്ബേ. ആ അങ്ങനെ ഒരുപാട് പേർക്ക് വഴികേട് സംഭവിച്ചിരിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ നീ എന്നെയും ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അപ്പോൾ ആ ആയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അങ്ങനെ ബിംബങ്ങളിലൂടെയും മറ്റു ആരാധ്യ വസ്തുക്കളിലൂടെയും ഒരുപാട് മനുഷ്യർ വഴികേടിലായി പോയിരിക്കുന്നു റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജനങ്ങളുടെ ബാഹുല്യമോ ആധിക്യമോ അല്ല, എവിടെയാണോ നേരായ മാർഗമുള്ളത്, ഏകദൈവ വിശ്വാസമുള്ളത്, അവിടേക്ക് നീ എന്നെ വഴി നടത്തേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. അൽ മസ്അലത്തുൽ ആഷിറ, പത്താമത്തെ മസ്അല എന്ന് പറയുന്നത്, ഫീഹി തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ ഈ ഹദീസിൽ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ വന്നിരിക്കുന്നു. കാരണം അള്ളാഹുവോടൊപ്പം ആരാധ്യനായി മറ്റാരും തന്നെയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ചതായ ഹദീസിൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ വന്നിരിക്കുന്നു. അഥവാ മൻ മാത, ഒരാൾ മരണപ്പെട്ടാൽ, വഹുവ യദ്ഊ മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ മറ്റാരെയെങ്കിലും പ്രാർത്ഥിക്കുന്നവനായിക്കൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, ദഹലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിനോടൊപ്പം ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുവാനോ റബ്ബിനോടൊപ്പം മറ്റാർക്കെങ്കിലും ഇബാദത്തുകളെ ആരാധനകളെ വകവെച്ചു കൊടുക്കാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരാൾ ഉരുവിട്ടാലും ശരി, അയാൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവൻ നരകത്തിൽ പോകും. അതുകൊണ്ട് നാം അതിനെ ഭയപ്പെടണം എന്നുള്ളതാണ് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അൽ മസ്അലത്തുൽ ഹാദിയത്ത് അഷർ, പതിനൊന്നാമത്തെ മസ്അല, ഫദീലത്തു മൻ സലിമ മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് മുക്തമാകാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് ലഭിക്കുന്നതായ ഫദ്ല്, റബ്ബിൻ്റെ ഏറ്റവും വലിയ ഫദ്ലാണ് അവന് ലഭിക്കുന്നത്. അവൻ്റെ ഫദ്ല് എത്രമാത്രമാണ്? ദഖലൽ ജന്ന, അവന് സ്വർഗപ്രവേശനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അപ്പൊ ശിർക്കിൽ നിന്ന് മുക്തരാകുക എന്നുള്ളത് അത് നമ്മളുടെ ഒരു ഒരു എന്താ പറയുക ലക്ഷ്യം തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വ അന ആലം വ അസ്തഗ്ഫിറുക മിമ്മ ലാ ആലം. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ നിന്നിൽ പങ്കു ചേർത്ത് പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. അറിയാതെ വല്ലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുകയാണെങ്കിൽ അത് റബ്ബെ നീ എനിക്ക് പുറത്തു തരികയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പല കാര്യങ്ങളും, ഇപ്പോൾ പിന്നെ ചില കാര്യങ്ങൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്കറ്റുകളായിട്ടോ മാലയിലൊക്കെ കോർക്കുന്ന ലോക്കറ്റുകളായിട്ടോ ഒക്കെ പല രൂപത്തിലുള്ള ശകുനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില രക്ഷയ്ക്ക് വേണ്ടി കെട്ടുന്നതായ കാര്യങ്ങൾ ലോക്കറ്റുകളുടെ രൂപത്തിലോ കീ ചെയിനിൻ്റെ രൂപത്തിലോ ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെ പോലും എൻ്റെ ജീവിതത്തിൽ ഷിർക്കുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു വിശ്വാസിക്ക് അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ടതായ കാര്യമാണ്. ഏതായാലും ഈ ബാബ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഷിർക്ക് എന്നുള്ളത് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു മഹാപാപമാണ് എന്നുള്ളതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സന്താനങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു പാപം നമ്മളുടെ ജീവിതത്തിൽ വരാതെ മുവഹിദീങ്ങളായി ജീവിക്കാനും മുവഹിദീങ്ങളായി മരണപ്പെടാനുമുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.